أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഈ വിഷയം വിവരിക്കുകയായിരുന്നു. അതായത്, മനുഷ്യന് രണ്ട് കാര്യങ്ങളിലുള്ള ശുദ്ധത വളരെ അനിവാര്യമാണ്. അതിൽ ഒന്ന് ചിന്തയും പര്യാലോചനയും ആണ്. രണ്ടാമത്തേത് സൂക്ഷ്മമായ മനുഷ്യന്റെ വികാരങ്ങളാണ്, നന്മയോടുള്ള താല്പര്യമാണ്. മനുഷ്യന്റെ ഗഹനമായ വികാരങ്ങൾ, അതായത് വികാരപ്രകടനത്തിന്റെ കഴിവ്, അതായത് താൽക്കാലികമായ വികാര വായ്പ കൊണ്ട് ഹൃദയത്തിന്റെ ശുദ്ധത കൈവരിക്കാൻ സാധ്യമല്ല. സ്ഥിരമായി നിലനിൽക്കുന്ന ശുദ്ധവും നന്മ നിറഞ്ഞതുമായ വികാരങ്ങൾ ഹൃദയം പൂർണമായും ശുദ്ധമാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. ചിന്തയുടെ ശുദ്ധത, അതായത് ആലോചനയും ചിന്തയും വീക്ഷണവും എപ്പോഴും ശുദ്ധമായിരിക്കേണ്ടതാണ്. അതിന് അറബിയിൽ തൻവീർ എന്ന് പറയുന്നു. അത് ബുദ്ധിയുടെ ശുദ്ധത കൊണ്ടാണ് നേടാൻ സാധിക്കുന്നത്. തൻവീർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ എല്ലായ്പ്പോഴും ശരിയായ ചിന്തകൾ ഉണ്ടാകുന്ന പ്രകാശം ഉണ്ടായിത്തീരുന്നതിനാണ്. തൻവീർ എന്ന് പറയുന്നത് പരിശ്രമിച്ച് നല്ല ചിന്തകൾ ഉണ്ടാക്കുന്നതിനല്ല, മറിച്ച് എല്ലായ്പ്പോഴും ശരിയായ ചിന്തകൾ മാത്രം ഉണ്ടാകുന്ന കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് പറയുന്നത്. ഒരിക്കലും തന്നെ തെറ്റായ ഒരു ചിന്തയും വരാത്ത അവസ്ഥ. ഈ കാര്യങ്ങൾ തുടർച്ചയായുള്ള പരിശ്രമങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടുമാണ് ഉണ്ടാവുക എന്ന കാര്യം വ്യക്തമാണ്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഞാൻ സ്വയം കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങയോട് ഏതെങ്കിലും ഫിഖ്ഹി പരമായ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോൾ, കാരണം ഈ മസ്ലകൾ അധികവും എപ്പോഴും ഈ ജോലികളിൽ മുഴുകിയിരിക്കുന്നവരായിരിക്കും ഓർമ്മയുണ്ടാകുക, അതുകൊണ്ട് ചിലപ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, പോയി മൗലവി നൂറുദ്ദീൻ സാഹിബിനോട് ചോദിക്കുക, അല്ലെങ്കിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് മർഹൂമിന്റെ പേര് പറയും, അദ്ദേഹത്തോട് പോയി ചോദിക്കുക എന്ന് പറയും, അതല്ലെങ്കിൽ മൗലവി സയ്യദ് അഹസൻ സാഹിബിന്റെ പേര് പറഞ്ഞുകൊണ്ട് പറയും, അദ്ദേഹത്തോട് പോയി ചോദിക്കുക, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും മൗലവിയുടെ പേര് പറയും. ചിലപ്പോൾ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഒരു ദൈവ നിയോഗിതൻ എന്ന നിലക്ക് അങ്ങ് ലോകത്തിന് മാർഗദർശനം നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് അങ്ങേക്ക് തോന്നുന്ന ഒരു പ്രശ്നമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ അവിടുന്ന് സ്വയം ആ മസ്അല പറയുമായിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു മസ്അലക്ക് പുതിയ പരിഷ്കരണവുമായി ബന്ധം ഒന്നും തന്നെ ഇല്ല എങ്കിൽ അവിടുന്ന് പറയുമായിരുന്നു, ഇന്ന മൗലവി സാഹിബിനോട് പോയി ചോദിക്കുക. അഥവാ ആ മൗലവി സാഹിബ് മജ്ലിസിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും, മൗലവി സാഹിബ്, ഈ മസ്ല എപ്രകാരമാണ്? ചിലപ്പോൾ ഇപ്രകാരം സംഭവിക്കും, അവിടുന്ന് പറയും, ഇന്ന മൗലവി സാഹിബിനോട് ഈ മസ്ല ചോദിക്കുക. അതോടൊപ്പം തന്നെ അവിടുന്ന് ഇതുകൂടി പറയും, നമ്മുടെ പ്രകൃതം പറയുന്നത് ഈ മസ്അല ഇപ്രകാരം ആയിരിക്കേണ്ടതാണ് എന്നാണ്. പിന്നീട് പറയുന്നു, നാം അനുഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഏതെങ്കിലും മസ്അലയെ കുറിച്ച് അറിവില്ലാതിരുന്നിട്ടും അതിനെക്കുറിച്ച് നമ്മുടെ പ്രകൃതത്തിൽ നിന്ന് ഉയർന്ന ശബ്ദം, പിന്നീട് ആ മസ്അല അതേ രൂപത്തിൽ ഹദീസിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിഞ്ഞിട്ടുണ്ട്. ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഈ കാര്യങ്ങളാണ് തൻവീർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തൻവീർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ബുദ്ധിയിൽ ജനിക്കുന്ന ചിന്തകൾ എല്ലാം ശരിയായി തീരണം എന്നതാണ്. ഏതുപോലെ ഒരു ശരി ഈ വിധത്തിലുള്ളതാണ്, മനുഷ്യൻ പറയുന്നു ഞാൻ ശരിയാണ്, മറ്റൊരു ശരി ഇതാണ്, മനുഷ്യൻ ഭാവിയിലും ശരിയായി തീരുക. തൻവീർ എന്ന് പറയുന്നത് ഭാവിയിലും ഉണ്ടാകുന്ന ചിന്തകൾ ശരിയായി തീരുന്ന ചിന്തയുടെ ശരിയായ നേരിനെയാണ് പറയുന്നത്. അവിടുന്ന് പറയുന്നു, ആത്മീയ പുരോഗതിക്കായി തൻവീറെ ഫിക്കർ അനിവാര്യമാണ്. അതുപോലെ ആത്മീയ പുരോഗതിക്ക് തക്വയും വിശുദ്ധിയും ആവശ്യമുണ്ട്. യാഥാർത്ഥ്യം ഇതാണ്. തൻവീറിന്റെ അർത്ഥം തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ്, തക്വയുടെ അർത്ഥം ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ജനങ്ങൾ പൊതുവിൽ നന്മയും തക്വയും ഒന്നായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ നന്മ എന്ന് പറയുന്നത് നാം ചെയ്തു കഴിഞ്ഞ നല്ല പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികളാണ്. തക്വ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന എല്ലാ വികാരങ്ങളും നന്മയായിരിക്കണം എന്നതാണ്, നന്മയുള്ളതായിരിക്കണം എന്നതാണ്. ഏതുപോലെ വിവരിച്ചു, ചിന്ത, പര്യാലോചന, വീക്ഷണം, ഇത് തലച്ചോറുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് തൻവീർ. വികാരങ്ങൾ എല്ലായ്പ്പോഴും നന്മയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് തക്വ. അതിന്റെ ബന്ധം ഹൃദയവുമായിട്ടാണ്. ഒരു മനുഷ്യന് തൻവീറെ ഇഫ്കാറും ഹൃദയത്തിന്റെ തക്വയും സ്വായത്തമാക്കാൻ സാധിക്കുമ്പോൾ അയാൾ തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതനായിത്തീരും. അങ്ങനെ തിന്മയുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതനാകുമ്പോൾ അത്തരം മനുഷ്യൻ അള്ളാഹുവിന്റെ ഫളിന് കീഴിൽ വരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, സാധാരണാവസ്ഥയിൽ ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് ജമാഅത്തിലെ മറ്റു പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുമായിരുന്നു. എന്നാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് പ്രത്യക്ഷത്തിൽ വളരെ ചെറുതാണ്. അതിൽ അവിടുന്ന് ജമാഅത്തിലെ പണ്ഡിതന്മാരുടെയും ഇസ്ലാഹ് ചെയ്യാറുണ്ടായിരുന്നു. ഉദാഹരണമായി യാത്രയിൽ നമസ്കാരം കസ്ര ചെയ്യുന്ന പ്രശ്നം. ഈ ചോദ്യത്തിന്, അതായത് ഏതിനെയാണ് യാത്ര എന്ന് പറയുക എന്നിട്ട് നമസ്കാരം കസ്രാക്കുക എന്ന കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, എന്റെ അഭിപ്രായം ഇതാണ്, മനുഷ്യൻ ഒരുപാട് പ്രയാസം തന്റെ മുകളിൽ ഇടേണ്ടതില്ല. സാധാരണ ഭാഷയിൽ ഏതൊന്നിനെയാണോ യാത്ര എന്ന് പറയുന്നത്, അത് ഒന്ന് രണ്ട് മൈലുകൾ ആണെങ്കിലും ശരി, അതിൽ യാത്രയുടെയും കസറിന്റെയും മസ്അലകൾ അനുസരിച്ച് പ്രവർത്തിക്കുക. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് പറയുന്നു, ചിലപ്പോൾ നാം രണ്ടോ മൂന്നോ മൈലുകൾ നമ്മുടെ സഹോദരന്മാരോടൊപ്പം നടന്നു പോകാറുണ്ട്, എന്നാൽ ആരുടെ ചിന്തയിലും നാം ഒരു യാത്രയിലാണ് എന്ന ചിന്ത തന്നെ ഉണ്ടാകാറില്ല. എന്നാൽ മനുഷ്യൻ തന്റെ ഭാണ്ഡം എടുത്തുകൊണ്ട് യാത്രയുടെ നീയത്തുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ, തന്റെ സാധനങ്ങൾ എടുത്ത് ഇറങ്ങുമ്പോൾ അയാൾ യാത്രക്കാരനാണ്. പറഞ്ഞു, ശരീഅത്തിന്റെ അടിസ്ഥാനം പ്രയാസത്തിലല്ല. ഏതൊന്നിനെയാണോ നിങ്ങൾ പൊതുവായ നിലയിൽ യാത്രയായി കരുതുന്നത് അത് തന്നെയാണ് യാത്ര. ഈ കാര്യം ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. യാത്ര എന്ന് പറയുന്നത് നിങ്ങൾ യാത്രയുടെ നീയത്തോടുകൂടി ഇറങ്ങുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു പള്ളിയുടെ ഉദ്ഘാടനത്തിനായി പോയിരുന്നു. ലെസ്റ്ററിലെ പള്ളിയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് എന്ന് വിചാരിക്കുന്നു. അവിടെ കേവലം പോയി വരൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ ഇശായുടെ സംസ്കാരം മുഴുവനും നമസ്കരിച്ചു. അപ്പോൾ ചിലർക്കും ചോദ്യം ഉദിച്ചു, എന്തുകൊണ്ട് കസറാക്കിയില്ല? അപ്പോൾ എന്റെ ഉള്ളിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തുവസ്സലാമിന്റെ ഈ നിർദ്ദേശമാണ് ഉണ്ടായിരുന്നത്. അതായത്, നിങ്ങൾ ബാണ്ഡം എടുത്തുകൊണ്ട് യാത്രയുടെ നീയത്തോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ അത് യാത്രയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു യാത്ര ആയിരുന്നില്ല അത്. അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കസറാക്കാതിരുന്നത്. അതോടൊപ്പം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് എന്നതിനെയും മുന്നിൽ വെക്കുക. ഇത് മുന്നിൽ ഉണ്ട് എങ്കിൽ മനുഷ്യൻ തന്റെ മേൽ അധികം പ്രയാസം വരിക്കുകയില്ല, ആവശ്യത്തിലധികം സുഖവും അന്വേഷിക്കുകയില്ല. മറിച്ച് ലക്ഷ്യം അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് മാത്രമായിരിക്കും. ഇതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അതെ, നിങ്ങളുടെ നീയത്തിനെ നല്ലവണ്ണം നോക്കിക്കൊള്ളുക. അത്തരം എല്ലാ കാര്യങ്ങളിലും തക്കുവേ അധികം പരിഗണിക്കേണ്ടതാണ്. അഥവാ ഏതെങ്കിലും ഒരു വ്യക്തി നിത്യവും സാധാരണ കച്ചവടത്തിനോ യാത്രയിലോ പോകുന്നുവെങ്കിൽ അത് യാത്രയല്ല, മറിച്ച് യാത്ര എന്ന് പറയുന്നത് മനുഷ്യൻ പ്രത്യേകമായ നിലയിൽ നടത്തുന്നതാണ്. ഈ ഒരു കാര്യത്തിനു വേണ്ടി മാത്രം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതായിരിക്കും. പൊതുവിൽ അത് യാത്ര എന്ന് പറയപ്പെടുന്നതായിരിക്കണം. നോക്കൂ, നാം നടക്കാനായി ദിവസവും 2-3 മൈൽ പോകാറുണ്ട്. എന്നാൽ ഇത് യാത്രയല്ല. അത്തരം അവസരങ്ങളിൽ ഹൃദയത്തിന്റെ തൃപ്തിയാണ് നോക്കേണ്ടത്. അഥവാ അത് ഒരു വിധത്തിലുള്ള തടസ്സവും ഇല്ലാതെ ഇത് യാത്രയാണ് എന്ന് ഫത്വ നൽകുകയാണെങ്കിൽ കസറാക്കുക. ഇസ്തഫ്തഹ് ഖൽബക, തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഫത്വ നേടുക. പിന്നീട് കർമ്മം ഉണ്ടാകേണ്ടതാണ്. പിന്നീട് പറഞ്ഞു, 1000 ഫത്വകൾ ഉണ്ടായാലും വിശ്വാസിയുടെ നല്ല നീയത്തോടുകൂടിയ ഹൃദയത്തിന്റെ തൃപ്തിയാണ് ഉന്നതമായ കാര്യം. നീയത്തും തങ്ങളുടെ ഹൃദയത്തിന്റെ ഫത്വയും ചില അവസരങ്ങളിൽ സ്വീകരിക്കേണ്ടതാണ്. നല്ല നീയത്തായിരിക്കണം. ആ നല്ല നീയത്തിനോടൊപ്പം ഹൃദയത്തിൽ നിന്ന് ഫത്വയും വാങ്ങിയിരിക്കുക. ആരോ ചോദിച്ചു, ഏതൊരാളാണോ ഇവിടെ മർക്കസിൽ വരുന്നത് അയാൾ കസർ ചെയ്യണോ അതോ വേണ്ടയോ? ഈ ചോദ്യം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ഇപ്പോഴും ചിലർ ചോദിക്കാറുണ്ട്. ചിലരുടെ ചിന്ത മർക്കസിൽ പോയാൽ കസറില്ല എന്നാണ്. കാദിയാനിൽ റബുവയിൽ പോയിരുന്നപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആളുകൾ വരുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പറഞ്ഞു, ഏതൊരാളാണോ 3 ദിവസത്തിനു വേണ്ടി ഇവിടെ വരുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം കസർ അനുവദനീയമാണ്. എന്റെ അഭിപ്രായമനുസരിച്ച് ഏതൊരു യാത്രയിലാണോ യാത്രയുടെ ഉദ്ദേശം ഉള്ളത്, അത് 3-4 കോസ് ദൂരം ആണെങ്കിലും ശരി, അതിൽ കസർ അനുവദനീയമാണ്. അഥവാ ഇമാം പ്രദേശവാസിയാണ് എങ്കിൽ അദ്ദേഹത്തിന് പിന്നിൽ മുഴുവൻ നമസ്കാരവും അനുഷ്ഠിക്കേണ്ടതായി വരും. പ്രാദേശികമായി എവിടെ പോയാലും, മർക്കസാണെങ്കിലും എവിടെ ആണെങ്കിലും ഇമാം നമസ്കരിപ്പിക്കുകയാണ് എങ്കിൽ, ആ ഇമാം അവിടെ താമസിക്കുന്ന ഇമാം ആണ് എങ്കിൽ അദ്ദേഹം ഏതായാലും നമസ്കാരം മുഴുവനായി നമസ്കരിപ്പിക്കും. യാത്രക്കാരനും അദ്ദേഹത്തിനു പിന്നിൽ മുഴുവൻ നമസ്കാരവും അനുഷ്ഠിക്കേണ്ടതാണ്. പറഞ്ഞു, ഭൗതിക ഭരണാധികാരികളുടെ പര്യടനം യാത്രയല്ല. പര്യടനങ്ങളിൽ പോകുന്ന ആളുകൾ, ഓഫീസർമാർ, അവരുടെ യാത്ര യാത്രയല്ല. അത് ഒരാൾ തന്റെ തോട്ടത്തിൽ നടക്കുന്നത് പോലെയാണ്. അനാവശ്യമായി യാത്രകൾക്ക് ഒരു അസ്തിത്വവും തന്നെയില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഏതു വിധത്തിലാണ് ചിലപ്പോൾ ചില മസ്അലകളുമായി ബന്ധപ്പെട്ട് തന്റെ സഹാബാക്കളുടെ ഇസ്ലാഹ് നടത്തിയിരുന്നത്? ഇതിനെക്കുറിച്ച് കാസി അമീർ ഹുസൈൻ സാഹിബ് വിവരിക്കുന്നു, ഞാൻ ആരംഭത്തിൽ ഈ കാര്യം വിശ്വസിച്ചിരുന്ന ആളാണ്. അതായത്, യാത്രയിൽ കസർ ചെയ്യുന്നത് സാധാരണ അവസ്ഥയിൽ അനുവദനീയമല്ല, മറിച്ച് യുദ്ധത്തിന്റെ അവസ്ഥയിൽ കുഴപ്പത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാകുമ്പോഴാണ് അനുവദനീയമായിട്ടുള്ളത്. ഈ പ്രശ്നത്തെക്കുറിച്ച് ഹദ്രത്ത് ഖലീഫ അവ്വലിനോട് വളരെയധികം തർക്കിക്കുമായിരുന്നു. ഖാസി സാഹിബ് പറയുകയാണ്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിന് ഗുരുദാസ്പൂരിൽ കേസുണ്ടായിരുന്ന ദിവസങ്ങളിൽ ഒരിക്കൽ ഞാനും അവിടെ പോയി. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാമിനോടൊപ്പം അവിടെ മൗലവി സാഹിബ്, അതായത് ഖലീഫത്തുൽ മസീഹ് അവ്വലും മൗലവി അബ്ദുൽ കരീം സാഹിബും ഉണ്ടായിരുന്നു. എന്നാൽ ദുഹർ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, താങ്കൾ നമസ്കരിപ്പിച്ചാലും, അതായത് ഖാസി സാഹിബിനോട് പറഞ്ഞു. പറയുന്നു, ഞാൻ ഹൃദയത്തിൽ ഉറച്ച ഒരു തീരുമാനമെടുത്തിരുന്നു, ഇന്ന് എനിക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്, ഞാൻ കസറാക്കുകയില്ല, മുഴുവനും നമസ്കരിപ്പിക്കും, ഈ പ്രശ്നത്തിന് ഒരു തീരുമാനവും ആകും. നമസ്കരിച്ചാൽ ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വയം ഫത്വ നൽകും. ഖാസി സാഹിബ് വിവരിക്കുന്നു, ഞാൻ ഈ തീരുമാനം എടുത്ത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് വേണ്ടി കൈ ഉയർത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു നിയ്യത്തോടു കൂടിയാണ് ഉയർത്തിയത്, കസർ ചെയ്യുകയില്ല. ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പിന്നിൽ വലതുഭാഗത്താണ് നിന്നിരുന്നത്. അവിടുന്ന് ഉടനെ മുന്നോട്ട് വന്നു, എന്നിട്ട് എന്റെ ചെവിക്ക് അടുത്ത് വായ് വെച്ചുകൊണ്ട് പറഞ്ഞു, ഖാസി സാഹിബ് രണ്ട് റക്കാത്തല്ലേ നമസ്കരിക്കുക? ഞാൻ പറഞ്ഞു, ഹുസൂർ രണ്ട് റക്കാത്തേ നമസ്കരിക്കുകയുള്ളൂ. ഖാസി സാഹിബ് പറയുന്നു, അന്നു മുതൽ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, ഞാൻ എന്റെ ചിന്താഗതി ഉപേക്ഷിച്ചു. ഇതായിരുന്നു സഹാബാക്കളുടെ രീതി. ഏതു വിധത്തിലാണ് ഹൃദയവിശാലതയോടുകൂടി പെട്ടെന്ന് തങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റി അവസാനിപ്പിച്ചിരുന്നത്? അനുബന്ധമായി ഈ കാര്യം കൂടി പറയാം, ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ അവസരങ്ങളിൽ ഫിഖ്ഹീ മസ്അലകൾ വിവരിച്ചിട്ടുണ്ട്. എല്ലാ മസ്അലകളും അവിടുന്ന് പണ്ഡിതന്മാരിലേക്ക് തിരിക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത്, സ്വയം ചിലത് വിവരിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം വിവിധ അവസരങ്ങളിൽ വിവിധ മജ്ലിസുകളിൽ അവിടുന്ന് വിവരിച്ച ഫിഖ്ഹീ മസ്അലകൾ. അതിനെ നസാരത്തി ഷാദ് പാകിസ്ഥാൻ വളരെ അധ്വാനത്തോടുകൂടി ചില പണ്ഡിതന്മാർ മുഖേന, അതിൽ ജാമിയയിലെ ഫിഖ്ഹിന്റെ പ്രൊഫസർമാരുണ്ട്, വിദ്യാർത്ഥികളുമുണ്ട്, അവർ മുഖേന ക്രോഡീകരിച്ചിരിക്കുന്നു. അത് ഫിഖ്ഹുൽ മസീഹ് എന്ന പേരിൽ ഇവിടെ അച്ചടിച്ചിട്ടുണ്ട്. ജമാഅത്ത് അംഗങ്ങൾക്കും മസ്അലകൾ അറിയുന്നതിന് ഒരുപാട് മസ്അലകൾ ഉണ്ട്. അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഈ പുസ്തകം വാങ്ങിക്കേണ്ടതാണ്. അല്ലാഹു ഈ കാര്യങ്ങളെല്ലാം ഇത്തരം ഫിഖ്ഹീ മസ്അലകൾ ഒരുമിച്ച് കൂട്ടിയത് അവർക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. വളരെ നല്ല രീതിയിൽ ഇത് ക്രോഡീകരിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. ഏതായിരുന്നാലും സംയോജിതമായി എനിക്ക് അവസരം കിട്ടുന്നതനുസരിച്ച് ഞാനും ഈ മസ്അലകൾ വിവരിക്കുന്നതായിരിക്കും. ജുമാ നമസ്കാരത്തോടൊപ്പം അഥവാ അസർ നമസ്കാരം ജമാക്കിയാൽ ജുമാ നമസ്കാരത്തിനു മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ? ഈ കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹദ്രത്ത് മുസ്ലിം മൗദ് പറയുന്നു, എന്നോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. ഹദ്രത്ത് മുസ്ലിം മൗദ് അപ്പോൾ യാത്രയിലായിരുന്നു. അവിടെ വെച്ച് ചോദ്യം ചോദിച്ചു, ഇപ്പോൾ ജുമാ നമസ്കാര സമയത്ത് ചില സുഹൃത്തുക്കളിൽ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു, ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഫത്വയാണ് അഥവാ നമസ്കാരങ്ങൾ ജമാക്കുകയാണ് എങ്കിൽ പിന്നെ ആദ്യത്തേതും ഇടക്കുള്ളതും അവസാനത്തിലുള്ളതുമായ സുന്നത്തുകൾ മാപ്പായിരിക്കും, ഇതിൽ ഒരു സംശയവും ഇല്ല. ദുഹറും അസറും ജമാക്കുകയാണ് എങ്കിൽ ആദ്യത്തേതും ഇടക്കുള്ളതുമായ സുന്നത്തുകൾ മാപ്പാണ്. ഇനി അഥവാ മഗ്രിബും ഇഷായും ജമാണ് എങ്കിൽ ഇടക്കുള്ളതും അവസാനത്തേതുമായ സുന്നത്തുകൾ മാപ്പായിരിക്കും. എന്നാൽ അഭിപ്രായ വ്യത്യാസം ഈ കാര്യത്തിലാണ്. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒരു യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അതായത് ഹദ്രത്ത് മുസ്ലിം മൗദിനോടൊപ്പം. ഞാൻ ജുമായും അസർ നമസ്കാരവും ജമാക്കി നമസ്കരിപ്പിച്ചു, ജുമാക്കു മുമ്പുള്ള സുന്നത്തും നമസ്കരിച്ചു. ഈ രണ്ട് കാര്യങ്ങളും ശരിയാണ്. നമസ്കാരങ്ങൾ ജമാക്കുന്നതിലൂടെ സുന്നത്തുകൾ മാപ്പായി തീരും, ഇത് ശരിയാണ്, ഇതും ശരിയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാക്കു മുമ്പുണ്ടായിരുന്ന സുന്നത്തുകൾ നമസ്കരിക്കാറുണ്ടായിരുന്നു. അതാണ് ഞാൻ യാത്രയിൽ അനുഷ്ഠിച്ചത്, അനുഷ്ഠിക്കാറും ഉണ്ട്. അതിനുള്ള കാരണം ഇതാണ്. ജുമാ നമസ്കാരത്തിന് മുമ്പ് നമസ്കരിക്കുന്ന നഫലുകൾ അത് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്തുകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനെ യഥാർത്ഥത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമായുടെ ബഹുമാനത്തിനാണ് നിലനിർത്തിയത്. യാത്രയിൽ ജുമാ നമസ്കാരം നമസ്കരിക്കുന്നതും അനുവദനീയമാണ്, ഉപേക്ഷിക്കുന്നതും അനുവദനീയമാണ്. അതായത് അഥവാ മനുഷ്യൻ യാത്രയിലാണ് എങ്കിൽ ജുമാ നമസ്കരിക്കുകയും ചെയ്യാം, ഉപേക്ഷിക്കുകയും ചെയ്യാം. ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമസ്കാരം ഉപേക്ഷിക്കാം എന്നല്ല, മറിച്ച് ളുഹർ നമസ്കരിക്കും എന്നാണ്. അവിടുന്ന് പറയുന്നു, ഞാൻ ഹദ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ യാത്രയിൽ ജുമാ നമസ്കരിക്കുന്നതായും കണ്ടിട്ടുണ്ട്, ജുമാ ഉപേക്ഷിക്കുന്നതായും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കേസിന്റെ കാര്യത്തിൽ ഗുരുദാസ്പൂറിൽ പോയതായിരുന്നു. അവിടെ തിരക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന് ജുമാ ഉണ്ടായിരിക്കുന്നതല്ല, കാരണം നാം യാത്രയിലാണ്. ഒരു സാഹിബ് അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ ഫോർമാലിറ്റി തീരെ ഉണ്ടായിരുന്നില്ല. അവിടുന്ന് അങ്ങയുടെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, ഹുസൂർ ഇന്ന് ജുമാ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞതായി കേട്ടു. അതിർത്ത് ഖലീഫത്തുൽ മസി അവൽ ആ ദിവസങ്ങളിൽ ഗുരുദാസ്പൂരിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ദിവസം എന്തോ ജോലിക്കായി കാദിയാനിൽ വന്നതായിരുന്നു. അതുകൊണ്ട് ആ സാഹിബ് വിചാരിച്ചു, ജുമാ നമസ്കരിക്കുകയില്ല എന്ന നിർദ്ദേശം അവിടുന്ന് നൽകാനുള്ള കാരണം മൗലവി സാഹിബ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹമാണ് ജുമാ നമസ്കരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ഹുസൂർ എനിക്കും ജുമാ നമസ്കരിപ്പിക്കാൻ അറിയും. മസീഹ് മൗഊദ് ഇസ്ലാം പറഞ്ഞു, അതെ അറിയുമായിരിക്കും, എന്നാൽ നാം യാത്രയിലാണ്, അതുകൊണ്ടാണ് ഇന്ന് ദുഹർ നമസ്കരിക്കുന്നത്. എന്നാൽ ആ സാഹിബ് പറഞ്ഞു, ഹുസൂർ എനിക്ക് നല്ലവണ്ണം ജുമാ നമസ്കരിപ്പിക്കാൻ അറിയും, ഞാൻ പല പ്രാവശ്യം ജുമാ നമസ്കരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാം കണ്ടപ്പോൾ ഈ സാഹിബിന് ജുമാ നമസ്കരിപ്പിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്. പറഞ്ഞു, ശരി, ഇന്ന് ജുമാ നടക്കട്ടെ. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിനെ യാത്രയുടെ അവസരത്തിൽ ജുമാ നമസ്കരിക്കുന്നതായും കണ്ടിട്ടുണ്ട്, ജുമാ ഉപേക്ഷിക്കുന്നതായും കണ്ടിട്ടുണ്ട്. യാത്രയിൽ ജുമാ നമസ്കരിക്കുമ്പോൾ ഞാൻ ആദ്യത്തെ സുന്നത്തുകൾ നമസ്കരിക്കുന്നു. എന്റെ അഭിപ്രായം ഇതാണ്, അത് നമസ്കരിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് പൊതുവിലുള്ള ഫത്വയും. കാരണം അത് സാധാരണ സുന്നത്തിൽ നിന്ന് വ്യതിരിക്തമാണ്. അത് ജുമായോടുള്ള ആദരവ് എന്ന നിലക്കാണ്. അതുകൊണ്ട് ജുമാ ആണ് നമസ്കരിക്കുന്നത് എങ്കിൽ ജുമായും അസറും ജമ്മാക്കുന്നതുകൊണ്ട് ജുമാക്കു മുമ്പ് നമസ്കരിക്കുന്ന രണ്ടരക്കത്ത് സുന്നത്ത് നമസ്കരിക്കേണ്ടതാണ്. മനുഷ്യജീവിതത്തിൽ സന്തോഷത്തിന്റെ അവസരങ്ങൾ വ്യക്തിപരമായതും വരും, ജമാഅത്തിപരമായതും വരും, രാജ്യത്തിന്റേതായതും വരും. സന്തോഷാവസരങ്ങളിൽ അതിന്റെ പ്രകടനം ഉണ്ടാകും. എന്നാൽ ചിലരെ ഇതിൽ അതിമിതത്വമോ അമിതത്വമോ വേട്ടയാടുന്നു. സന്തോഷ പ്രകടനം എന്ന നിലയിൽ അതിലില്ലാതെ ചിലവഴിക്കുന്നു. അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിൽ പൂർണ്ണമായും പ്രത്യക്ഷമായ പ്രകടനത്തെ പാപമായി കാണുന്നു. ഇസ്ലാം രണ്ട് കാര്യത്തെയും നിരാകരിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാലഘട്ടത്തിൽ നമ്മെ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ മധ്യനിലയുടെ മാർഗത്തിൽ ചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അവിടുന്ന് നമുക്ക് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും മാർഗദർശനം നൽകുകയുണ്ടായി. ദീനീ കാര്യത്തിലും ഭൗതിക കാര്യങ്ങളിലും നമസ്കാരത്തെക്കുറിച്ചാണ് നാം പരാമർശിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരു പ്രത്യക്ഷമായ ഭൗതിക സന്തോഷത്തിന്റെ അവസരത്തിൽ എപ്രകാരമാണ് പ്രകടനം ഉണ്ടാകേണ്ടത്, ഇതിനെക്കുറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏതു വിധത്തിലുള്ള മാർഗദർശനമാണ് നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവൃത്തിയെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അവതരിപ്പിക്കാം. അവിടുന്ന് പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ദീപാലങ്കാരം തെളിയുന്നുണ്ട്. അതായത് എപ്പോഴെങ്കിലും പ്രത്യേക അവസരം ആണ് എങ്കിൽ അതിൽ ദീപാലങ്കാരം നടത്തുന്നു. ഈ ദീപാലങ്കാരത്തെ കുറിച്ച് വിവരിക്കാനുള്ള കാരണം ഇതായിരുന്നു. വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലിക്ക് ദീപാലങ്കാരം നടത്തിയിരുന്നു. അല്ലെങ്കിൽ മറ്റേതോ അവസരത്തിൽ ദീപാലങ്കാരം നടത്തിയിരുന്നു. അപ്പോൾ ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, വിക്ടോറിയ രാജ്ഞിയുടെ ജൂബിലിക്കും ദീപാലങ്കാരം നടത്തിയിരുന്നു. ദീപാലങ്കാരം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തെളിയുന്ന ഒന്നാണ്. അവിടുന്ന് രണ്ട് തവണ വിക്ടോറിയ രാജ്ഞിയുടെയും മറ്റൊന്ന് എഡ്വാർഡ് രാജാവിന്റെ ജൂബിലിയാണ് എന്ന് തോന്നുന്നു ദീപാലങ്കാരം ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ രണ്ട് ജൂബിലിയും വിക്ടോറിയ രാജ്ഞിയുടേതാണ് എന്ന് തോന്നുന്നു. എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്, രണ്ടവസരങ്ങളിലും ദീപാലങ്കാരം ചെയ്യിപ്പിച്ചു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, കാരണം കുട്ടിക്കാലത്ത് അത്തരം കാര്യങ്ങൾ നല്ലതായി തോന്നും. അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. മസ്ജിദ് മുബാറക്കിന്റെ കോണുകളിൽ വിളക്കുകൾ കത്തിച്ചു. വിളക്കിന്റെ തിരി കഴിഞ്ഞപ്പോൾ, ആ കാലഘട്ടത്തിൽ വിളക്കിന്റെ തിരിയാണ് കത്തിച്ചിരുന്നത്, അത് തീർന്നുപോയപ്പോൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആളെ പറഞ്ഞയപ്പിക്കുകയും പോയി കൂടുതൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അതിൽ എണ്ണയുണ്ടാകും. ആ എണ്ണ പിന്നീട് വളരെ നേരം കത്തിക്കൊണ്ടിരിക്കും. അവിടുന്ന് പറയുന്നു, നമ്മുടെ വീട്ടിലും പള്ളിയിലും മദ്രസയിലും ദീപാലങ്കാരം നടത്തി. മീർ മുഹമ്മദ് ഇസാഖ് സാഹിബും ഇതിന് സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ട് കേവലം ദീപാലങ്കാരം നടത്തുന്നതിനെ എതിർക്കുന്നതിന്റെ പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. ചിലർ പറയുന്നു ദീപാലങ്കാരം തെറ്റായ കാര്യമാണ്. എന്നാൽ അത് അത്തരത്തിലുള്ള ഒരു കാര്യമല്ല. അവിടുന്ന് പറയുന്നു, എന്റെ വിശ്വാസമാണ് നീതിമാനായ വിധികർത്താവ് എന്ന നിലയ്ക്ക് ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാം വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ആയത്തുകൾക്കെതിരെ ഒരു കാര്യവും പറയുമായിരുന്നില്ല. ദീപാലങ്കാരം അങ്ങയിൽ നിന്ന് തെളിയുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് സാക്ഷ്യം നിലവിലുണ്ട്. അൽഹക്കമിലും ഇത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ദീപാലങ്കാരം എന്നതിനെക്കുറിച്ച് മാത്രം എന്തെങ്കിലും വിധത്തിലുള്ള തർക്കത്തിന്റെ ആവശ്യമില്ല. എന്തിനാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ. എപ്പോഴാണ് ചെയ്യേണ്ടത്, അനാവശ്യമായ ചിലവല്ലേ മുതലായവ. ഏതായിരുന്നാലും അവിടുന്ന് പറഞ്ഞു, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിധത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് അത് അതിന്റെ ഉള്ളിൽ ഒരു ഹിക്മത്ത് ഉൾക്കൊള്ളുന്നതാണ്. ഏതുപോലെ ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യത്തിലും ഒരു ഹിക്മത്ത് ഉണ്ടായിരിക്കും. ദീപാലങ്കാരം അഥവാ വിശാലമായ നിലയിൽ ചെയ്യുകയാണെങ്കിൽ, എല്ലാ വീടുകളിലും ചെയ്യണം എന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ അതിൽ ഇത്രമാത്രം ചിലവ് വരുന്നു. അതിന് വിരുദ്ധമായി അതിന് എന്തെങ്കിലും ഒരു പ്രത്യേകമായ പ്രയോജനം കാണാൻ സാധിക്കുകയില്ല. എന്നാൽ എവിടെയാണോ അതിന് രാജ്യപരമായും രാഷ്ട്രീയമായും ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എവിടെയാണോ കൂടുതൽ വെളിച്ചത്തിന്റെ ആവശ്യമുള്ളത്, അവിടെ അഥവാ ചെയ്യുകയാണെങ്കിൽ അതിൽ കുഴപ്പം ഒന്നും തന്നെയില്ല. ഇതുപോലെ ഹദ്രത്ത് മീർ മുഹമ്മദ് ഇസാഖ് സാഹിബ് ഹദ്രത്ത് ഉമറിനെ കുറിച്ച് പറഞ്ഞു. നിവേദനങ്ങളിൽ കാണുന്നു, ഹദ്രത്ത് ഉമറിന്റെ ഭാഗത്തു നിന്ന് പള്ളികളിൽ കൂടുതൽ വെളിച്ചത്തിനുള്ള സംവിധാനം ചെയ്യപ്പെട്ടു. മീർ സാഹിബ് ഈ ഉദാഹരണം നൽകി, പള്ളിയിൽ ആവശ്യത്തിലധികം വെളിച്ചത്തിനുള്ള സംവിധാനം ഒരുക്കണമായിരുന്നു. അവിടുന്ന് പറയുന്നു, പള്ളി എന്ന് പറയുന്നത് കൂടുതൽ പ്രകാശം ഉണ്ടായിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം ആളുകൾ അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റു ദീനീ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു. അഥവാ ഹദ്രത്ത് ഉമർ പള്ളിയിൽ കൂടുതൽ വെളിച്ചത്തിനുള്ള സംവിധാനം ഒരുക്കിയെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ടായിരുന്നു. അല്ല എങ്കിൽ നാം കാണുന്നു, ഇസ്ലാമിൽ സന്തോഷം ആഘോഷിക്കുന്നത് മനുഷ്യ സമൂഹത്തിന് അത് മുഖേന കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്ന വിധത്തിലാണ്. ഉദാഹരണമായി ഈദ്, അതിൽ കുർബാനി നടത്തുന്നതിലൂടെ ദരിദ്രർക്ക് മാംസം ലഭിക്കുന്നു. ഈദ് ഉൽ ഫിത്തറിൽ ഫിത്റാനയിലൂടെ ദരിദ്രരെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം എവിടെയാണോ സന്തോഷിക്കാനുള്ള കൽപ്പന നൽകിയിട്ടുള്ളത് അവിടെ ഈ കാര്യത്തിൽ ശക്തി ചെലുത്തിയിരിക്കുന്നു. അതിനെ ഈ വിധത്തിൽ ആഘോഷിക്കുക, അത് മുഖേന രാജ്യത്തിനും മനുഷ്യ സമൂഹത്തിനും കൂടുതലായി പ്രയോജനം ഉണ്ടാകണം. എന്നാൽ ദീപാലങ്കാരം കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രയോജനം സാധ്യമല്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ദീപാലങ്കാരം ചെയ്യിപ്പിച്ചു. അത് ഒരു രാഷ്ട്രീയ കാര്യത്തിൽ അധിഷ്ഠിതമായിരുന്നു. അതുപോലെ അവിടുന്ന് ചില സമയത്ത് ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കുവാനും നൽകിയിരുന്നു. കുട്ടികളുടെ ഹൃദയം സന്തോഷിക്കുന്നതിന് വേണ്ടി പറയുമായിരുന്നു, ഗന്ധക്ക് കത്തിക്കുന്നതിലൂടെ കീടാണുക്കൾ നശിച്ചുപോകും. കേവലം കുട്ടികളുടെ ഹൃദയം സന്തോഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് പടക്കത്തിൽ ഗന്ധക്കുണ്ടായിരിക്കും, അത് കത്തുന്നതിലൂടെ അന്തരീക്ഷം ശുദ്ധമായി തീരും. അതായത് അവിടുന്ന് പല പ്രാവശ്യം ഞങ്ങൾക്ക് പൂത്തിരിയും മറ്റും വാങ്ങിച്ചു കൊണ്ടുവന്ന് നൽകി. അഥവാ ഇത് ഒരുവിധത്തിലുള്ള പാഴാക്കലാണ്, എന്നാൽ ഇതിൽ താൽക്കാലികമായ പ്രയോജനങ്ങളുമുണ്ട്. അഥവാ ഇത് ഇത്രയധികം വ്യക്തമായ നിലയിൽ ആയിരുന്നില്ല, എന്നിരുന്നാലും അത് മുഖേന കുട്ടികളുടെ ഹൃദയം സന്തോഷിക്കുമായിരുന്നു. കുട്ടികളുടെ താൽപര്യത്തെ അടിച്ചമർത്തുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം അതിൽ നിന്നുള്ള മോചനം ലഭിക്കുമായിരുന്നു. എന്നാൽ അവിടുന്ന് മുഴുവൻ ജമാഅത്തിനെയും പടക്കം പൊട്ടിക്കാനുള്ള കൽപ്പന നൽകിയിട്ടില്ല. അവിടുന്ന് ജമാഅത്ത് പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കുട്ടികൾ അഥവാ എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിൽ കുഴപ്പം ഒന്നുമില്ല. ഈ നിയ്യത്തോടുകൂടി ചെയ്യണം, അന്തരീക്ഷം ശുദ്ധമാകണം. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യവും ലഭിക്കും. കുട്ടികൾ സന്തോഷിക്കും, അന്തരീക്ഷം ശുദ്ധമാകും. കുട്ടികൾ അഥവാ അല്പം ആഹ്ലാദിക്കുകയാണ് എങ്കിൽ അതിൽ കുഴപ്പമൊന്നും തന്നെയില്ല. ഇസ്ലാമിക അവരുടെ വികാരങ്ങളെ പൂർണമായും അടിച്ചമർത്തരുത്. കുട്ടികളിൽ ഈ ഒരു ബോധവും ഉണ്ടാവണം. അവരുടെ കളിച്ചിരിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം അവരുടെ അനുവദനീയമായ ആവശ്യങ്ങളെ നിരാകരിക്കുന്നില്ല. ഉദാഹരണമായി ദീപാലങ്കാരം, പടക്കം പൊട്ടിക്കൽ, അവരെ ഈ കാര്യം രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സന്തോഷത്തിൽ ഉൾപ്പെടുത്തുന്നു. അതോടൊപ്പം അവരിൽ നിന്ന് രാജ്യത്തോടുള്ള ബന്ധത്തിന്റെ പ്രകടനവും ഉണ്ടാകുന്നു. കുട്ടികളുടെ വിനോദവും നടക്കുന്നു. അതുകൊണ്ട് അവസരോചിതമായി മധ്യനിലയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പരിപാടി ചെയ്യുന്നെങ്കിൽ കുഴപ്പമൊന്നും തന്നെയില്ല. എന്നാൽ ഈ കാര്യം കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഇസ്ലാമിക അധ്യാപനങ്ങളുടെ വൃത്തത്തിലും രാജ്യത്തിന്റെ നിയമങ്ങളുടെ വൃത്തത്തിലും നിന്നുകൊണ്ട് മാത്രമാണ് നാം ഈ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത്. അതിർത്ത് മുസ്ലിം മോദ് തന്റെ കുട്ടിക്കാലത്തെ രണ്ട് സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കെല്ലായ്പ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ചെറിയ ഒരു കുട്ടിയായിരുന്നു. അതിർത്ത് മസീഹ് മുതൽ ഇസ്ലാത്തു ഇസ്ലാം ഒരിക്കൽ മുൽത്താനിൽ പോയി. ഞാനും അങ്ങിയോടൊപ്പം ഉണ്ടായിരുന്നു. എന്റെ പ്രായം ആ സമയത്ത് 7-8 ആയിരുന്നു. ആ യാത്രയിലെ കേവലം രണ്ട് സംഭവങ്ങൾ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അവിടുന്ന് പറയുന്നു, ചില സംഭവങ്ങൾ എനിക്ക് എന്റെ പ്രായം കേവലം 2 വയസ്സായിരുന്നപ്പോഴത്തേതും ഓർമ്മയുണ്ട്. എന്നല്ല, ഒരു സുഹൃത്ത് ഒരു സംഭവം ഓർമ്മിപ്പിച്ചു, അത് എനിക്ക് ഓർമ്മ വന്നു. ആ സമയത്ത് എന്റെ പ്രായം കേവലം 1 വയസ്സായിരുന്നു. അവിടുന്ന് പറയുന്നു, എനിക്ക് ചെറിയ പ്രായത്തിലെയും ചില സംഭവങ്ങൾ ഓർമ്മയുണ്ട്. എന്നാൽ ഈ യാത്രയിലെ കേവലം 2 കാര്യങ്ങൾ മാത്രമാണ് എന്റെ ഓർമ്മയിൽ ഉള്ളത്. ഒന്നാമത്തെ കാര്യം ഇതാണ്, തിരിച്ചു വരുമ്പോൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ലാഹോറിൽ തങ്ങി. അവിടെ ആ ദിവസങ്ങളിൽ മെഴുകു ചിത്രം കാണിക്കപ്പെട്ടിരുന്നു. അതായത് മെഴുകു കൊണ്ട് ചിത്രം ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ പ്രതിമകൾ ഉണ്ടാക്കിയിരുന്നു. അതിൽ വിവിധ രാജാക്കന്മാരുടെയും അവരുടെ ദർബാറിന്റെയും അവസ്ഥകൾ പറഞ്ഞു തന്നിരുന്നു. ഷേഖ് റഹ്മത്തുള്ള സാഹിബ്, ഇംഗ്ലീഷ് വെയർ ഹൌസിന്റെ ഉടമസ്ഥൻ, അത് ഇന്ന് ബോംബെ ഹൌസ് എന്നാണ് അറിയപ്പെടുന്നത്, അദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഇത് ഒരു വൈജ്ഞാനിക കാര്യമാണ്, ഇത് അറിവ് നൽകുന്ന കാര്യമാണ്, ചരിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത്, വൈജ്ഞാനിക കാര്യമാണ്, താങ്കൾ അത് കാണുന്നതിന് വേണ്ടി പോയാലും. എന്നാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നിരാകരിച്ചു. അതിനുശേഷം അദ്ദേഹം എന്നിൽ ശക്തി ചെലുത്താൻ തുടങ്ങി, ഞാൻ പോയി ആ മെഴുകിന്റെ പ്രതിമകൾ കാണണം. ഞാൻ എന്നാൽ കുട്ടിയായിരുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നിൽ കൂടി എനിക്ക് ആ ബിംബങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ നിർബന്ധം കാരണം എന്നെ തന്നോടൊപ്പം കൊണ്ടുപോയി. വിവിധ രാജാക്കന്മാരുടെ അവസ്ഥകൾ ചിത്രത്തിലൂടെ കാണിക്കപ്പെട്ടിരുന്നു. അതിൽ ചിലരുടെ മരണത്തെയും ചിലരുടെ രോഗത്തെയും രേഖാചിത്രം മുഖേന കാണിക്കപ്പെട്ടിരുന്നു. പറയുന്നു, ഈ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അത് സമ്മതിച്ചത്, കൊണ്ടുപോയത്. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിരുന്നു. അതൊരു വൈജ്ഞാനികവും ചരിത്രപരവുമായ കാര്യമാണ്, അത് കാണുന്നതിൽ ഒരു കുഴപ്പവുമില്ല. കേവലം കുട്ടിയുടെ ശാഠ്യം കൊണ്ടായിരുന്നില്ല പോയിരുന്നത്, അഥവാ അവിടുന്ന് അത് ഇസ്ലാമിക അധ്യാപനങ്ങൾക്കെതിരായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കുട്ടി ശാഠ്യം പിടിച്ചാലും ഒരിക്കലും പോകുമായിരുന്നില്ല. അതൊരു വൈജ്ഞാനികപരമായ സംഭവമായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് കാണുന്നതിനായി കുട്ടിയെയും കൂട്ടിപ്പോയത്. മുസ്ലിം മോദ് പറയുന്നു, രണ്ടാമത്തെ സംഭവം എനിക്ക് ഓർമ്മയുള്ളത് ഇതാണ്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലാഹോറിൽ ആരോ ക്ഷണിച്ചു, അവിടുന്ന് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയി. അതല്ല എന്ന തോന്നൽ അല്പം എനിക്കും ഉണ്ട്, മറിച്ച് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബിന്റെ ഏതോ കുട്ടി രോഗിയായിരുന്നു, അവിടുന്ന് അവനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. ഏതായിരുന്നാലും പട്ടണത്തിലൂടെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരികയായിരുന്നു. സുൻഹരി മസ്ജിദിന്റെ കോണിപ്പടികൾക്ക് അടുത്ത് ഞാൻ ഒരു വലിയ ജനക്കൂട്ടം കണ്ടു. വലിയ ജനക്കൂട്ടം ചീത്ത വിളിക്കുന്നതായി കണ്ടു. ഒരു മനുഷ്യൻ അവർക്ക് മധ്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഏതെങ്കിലും മൗലവിയാകാൻ സാധ്യതയുണ്ട്. മൗലവിമാരുടെ ശീലമനുസരിച്ച് അനവസരത്തിൽ ഒരുപക്ഷെ വെല്ലുവിളി നടത്തുന്നതായിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വണ്ടി സമീപത്തുകൂടി കടന്നുപോയപ്പോൾ ജനക്കൂട്ടത്തെ കണ്ട് ഞാൻ വിചാരിച്ചു ഇതേതോ ഒരു മേളയാണ് എന്ന്. അങ്ങനെ ഞാൻ കാഴ്ച കാണുന്നതിനു വേണ്ടി വണ്ടിയിൽ നിന്ന് തല പുറത്തേക്കിട്ടു. അന്നത്തെ ആ സംഭവം ഇന്നുവരേക്കും ഞാൻ മറന്നിട്ടില്ല. ഞാൻ കണ്ടു ഒരാൾ അയാളുടെ കൈ മുറിഞ്ഞു പോയിരിക്കുന്നു. അതിൽ മഞ്ഞളിന്റെ ബാൻഡേജ് കെട്ടിയിരുന്നു. അയാൾ വളരെ ആവേശത്തോടുകൂടി തന്റെ ഒറ്റക്കൈ രണ്ടാമത്തെ കൈയിൽ അടിച്ചുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, മിർസ ഓടിപ്പോയി, മിർസ ഓടിപ്പോയി. ഈ ഒരു സംഭവം മറ്റൊരു കാര്യവുമായി ബന്ധപ്പെടുത്തി ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു, നോക്കൂ, ഈ മനുഷ്യൻ പരിക്കുള്ളവനാണ്, അയാളുടെ കൈകളിൽ ബാൻഡേജ് ചുറ്റിയിരിക്കുകയാണ്. എന്നാൽ അയാളിൽ എതിർപ്പിന്റെ ആവേശത്തിൽ വിചാരിക്കുന്നു, ഞാൻ തന്റെ ഈ മുറിക്കൈ കൊണ്ട് തന്നെ ഔദുബില്ല അഹമ്മദിയത്തിനെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അഹമ്മദിയത്തിനെ കുഴിച്ചുമൂടും. ഇതെത്രമാത്രം ഭയാനകമായ ജനങ്ങളുടെ ഹൃദയത്തിൽ കാണപ്പെടുന്ന ശത്രുതയാണ്. അവർ ഏതെല്ലാം വിധത്തിൽ ആളുകൾ കാദിയാനിൽ വരാതിരിക്കാനായി, അഹമ്മദിയത്ത് സ്വീകരിക്കാതിരിക്കാനായി ശക്തി ചൊലുത്തി. അത്തരം അനേകം ആളുകൾ അഹമ്മദിയത്തിലുണ്ട്. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ കാദിയാനിൽ വരാനുള്ള ഉദ്ദേശത്താൽ ബട്ടാല വരെ വരികയും, എന്നാൽ പിന്നീട് അവരെ മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ബട്ടാലവി തിരിച്ചയക്കുകയും ചെയ്തു. അവിടുന്ന് പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, മൗലവി അബ്ദുൽ മാജിദ് സാഹിബ് ബാഗൽപൂരിയും ഈ കാരണം കൊണ്ടാണ് അഹമ്മദിയത്ത് ആരംഭത്തിൽ സ്വീകരിക്കുന്നത് തടയപ്പെട്ടവനായി മാറിയത്. അദ്ദേഹം ബട്ടാലയിൽ വന്നപ്പോൾ മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് ബട്ടാലവി അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ട് തിരിച്ചയച്ചു. ഇതുതന്നെയായിരുന്നു മുഹമ്മദ് ഹുസൈൻ ബട്ടാലവിയുടെ നിത്യേനയുള്ള തൊഴിൽ. അയാൾ എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങനെ ചിലർ കാദിയാനിൽ പോകുന്നതിനായി വണ്ടിയിറങ്ങിയാൽ അയാൾ അവരോട് പറയും, അവിടെ പോയി എന്ത് നേടാനാണ്? അവിടെ പോയാൽ നിങ്ങളുടെ ഈമാൻ ചീത്തയാകും. അനേകം ആളുകൾ അദ്ദേഹത്തെ പണ്ഡിതനല്ലേ എന്ന് കരുതി തിരിച്ചു പോകുമായിരുന്നു. അവർ ചിന്തിക്കുമായിരുന്നു, മൗലവി മുഹമ്മദ് ഹുസൈൻ സാഹിബ് പറയുന്നതെല്ലാം സത്യം തന്നെയായിരിക്കും, ഇതെല്ലാം മൗലവിമാരുടെ എതിർപ്പ് മൂലമാണ്. അവർ പൊതുജനങ്ങളെയും ഇത്രമാത്രം പ്രകോപിപ്പിച്ചിരുന്നു, ആ പാവം മുറിക്കയ്യൻ പോലും മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടുള്ള ഈ എല്ലാ എതിർപ്പുകളും ഉലമാക്കളുടെ ഭാഗത്തു നിന്നുള്ള ജഹാലത്തും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും വേണ്ടിയായിരുന്നു. എന്നാൽ ജനങ്ങളെ അവർ മതത്തിന്റെ പേരിൽ പ്രകോപിതരാക്കി തങ്ങളുടെ ലക്ഷ്യം നേടുകയായിരുന്നു. എന്നാൽ ഏതൊരു കാര്യത്തെയാണോ എതിർപ്പിനായുള്ള മാർഗമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നുവരെ മാർഗമാക്കിക്കൊണ്ടിരിക്കുന്നത്, ഈ ഉലമാക്കൾ ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നത്, എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ കാര്യം സ്ഥാപിക്കാനായിട്ടാണ് വന്നത് തന്നെ. അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ പറഞ്ഞുകൊടുക്കുക, അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖത്മെ നുബുവത്തിന്റെ സ്ഥാനം സ്ഥാപിതമാക്കുക. അദ്ദേഹം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയായിരുന്നു, സത്യസന്ധനായ ദാസനായിരുന്നു. അവിടുന്ന് വന്നത് തന്നെ ഇപ്പോൾ ലോകത്തിന്റെ മോക്ഷം ഈ അവസാന നബിയും ഖാത്തമുൽ അംബിയായുമായ ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണ് എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ നാമധാരികളായ പണ്ഡിതന്മാരുടെ നിർഭാഗ്യമാണ് ഈ പ്രവാചക സ്നേഹിയോടൊപ്പം ബന്ധപ്പെടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിന് പകരം അദ്ദേഹത്തിൽ അവർ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്യുന്നത്. നഊദു ബില്ലാ, അദ്ദേഹം ഖത്മെ നുബുവത്തിനെ എതിർക്കുന്ന ആളാണ്, അല്ലെങ്കിൽ റസൂൽ തിരുമേനിയേക്കാൾ തന്റെ സ്ഥാനം വലുതാക്കി മനസ്സിലാക്കുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രവൃത്തിയോ അധ്യാപനങ്ങൾക്കോ ഇതുമായി വിദൂരമായ ബന്ധം പോലുമില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ മതക്കാരെയും വെല്ലുവിളിച്ചു, ഇനിയുള്ള മോക്ഷമാർഗം ഇസ്ലാമിൽ വിശ്വസിക്കുന്നതിലൂടെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിലുമാണ് നിലനിൽക്കുന്നത്. ഏതായിരുന്നാലും ഈ ഉലമാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ജമാഅത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. എന്നാൽ ഇത് അല്ലാഹുവിന്റെ വിധിയാണ്. റസൂൽ തിരുമേനിയുടെ സത്യസന്ധനായ ദാസന്റെ ജമാഅത്ത് വർദ്ധിക്കുന്നതാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാ, അല്ലാഹു നമുക്കും നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ പരിവർത്തനം ഉണ്ടാക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഏതൊന്നാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ മുസ്ലിങ്ങളുടെ മാതൃക ആയി മാറട്ടെ. തങ്ങളുടെ ചിന്തയിലും ആലോചനയിലും പ്രകാശം ഉണ്ടാക്കിയെടുക്കുക, തങ്ങളുടെ ഹൃദയങ്ങളും തഖ്‌വ കൊണ്ട് നിറക്കുക. ഇന്നും ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും, ജുമാക്ക് ശേഷം അത് മുൻ ജില്ലാ അമീർ സായിവാൾ ബഹുമാനപ്പെട്ട ഡോക്ടർ അത്താവുർ റഹ്മാൻ സാഹിബിന്റെ ഭാര്യ ബഹുമാനപ്പെട്ട അമത്തുൽ ഹഫീസ് റഹ്മാൻ സാഹിബായുടേതാണ്. April 15, 2016 ഇവർ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ ഹസ്രത്ത് മിയാ അസീമുല്ല സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരുമകളും ഹസ്രത്ത് ഷെയ്ഖ് ഹുസൈൻ ബക്ഷ് സാഹിബ് സഹാബി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളുടെ മകളുമായിരുന്നു. ഇവരുടെ പിതാവ് മുഹ്തറം മലിക് മുഹമ്മദ് ഖുർഷിദ് സാഹിബ് റബ്വ തഅമീറാത്തി കമ്മിറ്റിയുടെ ആരംഭ സെക്രട്ടറിയായിരുന്നു. ഇവർക്ക് ദീർഘകാലം സദർ ലജ്ന സായിവാലായി സേവനം ചെയ്യാൻ അവസരം ലഭിച്ചു. വളരെയധികം തവക്കൽ ചെയ്യുന്ന, ദുആ ചെയ്യുന്ന, ആരാധനാശീലമുള്ള, അതിഥി സൽക്കാരപ്രിയയായ, ദരിദ്രരെ സഹായിക്കുന്ന, ധനത്യാഗം ചെയ്യുന്ന, ഖിലാഫത്തുമായി ആത്മാർത്ഥമായ ബന്ധമുള്ള, സഹനശീലയായ, നന്ദി പ്രകടിപ്പിക്കുന്ന വനിതയായിരുന്നു. സായിവാളിൽ ജയിലിൽ അടക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ആ സമയത്ത് ഒരുപാട് പേർ മുലാഖാത്ത് നടത്തുന്നതിനായി വന്നിരുന്നു. ഇവരുടെ ഭർത്താവ് ജില്ലാ അമീറായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു, അവരെ എല്ലാവരുടെയും അതിഥി സൽക്കാരം നടത്തിയിരുന്നു. ഇവരുടെ ഭർത്താവ് ഡോക്ടർ അത്താവുർ റഹ്മാൻ സാഹിബ് ഏകദേശം 40 വർഷം വരെ ജമാഅത്തി സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഇവർ വളരെ ഉന്നതമായ നിലയിൽ അദ്ദേഹത്തെ സഹായിച്ചു. മർക്കസിൽ നിന്ന് വരുന്ന അതിഥികളെയും വളരെയധികം പരിഗണിക്കുമായിരുന്നു. എല്ലാ മക്കളുടെയും തർബിയത്ത് ഈ വിധത്തിൽ നടത്തി. എല്ലാ മക്കളും ഖിലാഫത്തുമായി ആത്മാർത്ഥതയുടെയും സമർപ്പണത്തിന്റെയും ഗഹനമായ ബന്ധം ഉള്ളവരാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. ഇവർക്ക് 5 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമുണ്ട്. അള്ളാഹുവിന്റെ മക്കളെയും നന്മയിൽ നിലനിർത്തുമാറാകട്ടെ. അടുത്ത തലമുറയെയും ജമാഅത്തിന് പ്രയോജനപ്രദമായ അസ്തിത്വങ്ങളാക്കി തീർക്കുമാറാകട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.